ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. മാനത്തമ്പിളി കിണറ്റിൽ വീണ കഥ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുള്ള മുതിർന്നവർ ദയവായി ഈ കഥ കുഞ്ഞുമക്കൾക്ക് പറഞ്ഞുകൊടുക്കാൻ തയ്യാറാവണം. മനോഹര ഗിരിനിരകളുള്ള ഒരു ഭൂപ്രദേശത്ത് ഒരു വാനര കുടുംബം താമസിച്ചിരുന്നു. അവിടെയുള്ള മരങ്ങളിൽ ഊഞ്ഞാലാടിക്കളിച്ചും പഴങ്ങൾ പറിച്ചു തിന്നും സന്തോഷകരമായ ജീവിതം. ഒരു ദിവസം ഒരു വാനരൻ ചില്ലകളിൽ നിന്നും ചില്ലകൾ ചാടി കളിക്കുന്ന വേളയിൽ താഴെ പൊട്ടക്കിണറ്റിൽ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു. മാനത്തെ അമ്പിളി അതാ പൊട്ടക്കിണറ്റിൽ വീണുകിടക്കുന്നു. അവൻ മറ്റു കുരങ്ങന്മാരെ വിളിച്ചുവരുത്തി. സംഗതി സത്യമാണ് എന്നെല്ലാവർക്കും ബോധ്യമായി. അമ്പിളിയെ രക്ഷിക്കണം. മാനത്ത് നിന്ന് എങ്ങനെ വീണെന്നോ കിണറിന് എത്ര ആഴമുണ്ടെന്നോ എന്നതൊന്നും പ്രശ്നമില്ല. അമ്പിളിയെ രക്ഷിക്കണം. നോക്കി നിൽക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടത്തിൽ മൂത്ത വാനരൻ കാലുകൾ പിണച്ച് ഒരു ചില്ലയിൽ തൂങ്ങിയാടി കിടന്നുകൊണ്ട് അടുത്ത കുരങ്ങന്റെ കാലുകൾ പിടിച്ചു തൂക്കി നിർത്തി. അങ്ങനെ ഓരോരുത്തരായി തൂങ്ങി അവസാനത്തെ കുരങ്ങൻ ഒരു തൊട്ടിയും പിടിച്ചു വെള്ളത്തിൽ നിന്ന് അമ്പിളിയെ ഉയർത്താൻ ശ്രമിച്ചു. പെട്ടെന്ന് മൂത്ത വാനരന്റെ പിടിവിട്ടു. കുരങ്ങന്മാരെല്ലാം പൊട്ടക്കിണറ്റിൽ വീണു. അന്തം വിട്ട് മുകളിലേക്ക് നോക്കിയ വാനരന്മാർക്ക് സന്തോഷമടക്കാനായില്ല. അമ്പിളി മാനത്തെത്തി. ഞങ്ങൾ രക്ഷിച്ചു. അമ്പിളിയെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചു. ഈ കഥ പറഞ്ഞുകൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് ഇക്കാര്യം കൂടി പറഞ്ഞുകൊടുക്കണം. നമ്മുടെ കാഴ്ചപ്പാടുകളോ നമ്മുടെ ധാരണയോ നമ്മുടെ ഇൻഡിവിജ്വൽ റിയാലിറ്റിയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ആ ധാരണ, ആ കാഴ്ചപ്പാട് ശരിയാകണമെന്നില്ല. അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതിനു പകരം വിദഗ്ധ ഉപദേശം തേടേണ്ട സന്ദർഭങ്ങൾ പലതുമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളുടെ മക്കളുടെ കാര്യത്തിലെങ്കിലും രക്ഷിതാവിന്റെ ഇൻഡിവിജ്വൽ റിയാലിറ്റിയും വെച്ചുകൊണ്ട് പ്രശ്നത്തെ സമീപിക്കരുത്. ഓൺലൈൻ പഠനം തീർത്ത അനിശ്ചിതത്വത്തെക്കുറിച്ച്, പ്രതിസന്ധിയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. അത് കുട്ടികളിലുണ്ടാക്കിയ വിഷയങ്ങൾ പലതരത്തിലാണ്. എന്റെ കുട്ടി പെർഫെക്റ്റ് ഓക്കെ ആണ് എന്നുറപ്പിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ വിഷയങ്ങളാണ് ഈ കോവിഡ് കാലത്തെ ഓൺലൈൻ വിദ്യാഭ്യാസം വഴി സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വേണ്ടി പ്രശസ്ത സൈക്കാട്രിക് വിദഗ്ധൻ ഡോക്ടർ അരുൺ ബി നായരുമായി ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണിന്റെയും തുടർച്ചയായ ഉപയോഗം കുട്ടികളെ എങ്ങനെ ബാധിച്ചു. ഓരോന്നോരോന്നായി വിവരിക്കാം. ആദ്യം, അടച്ചു മൂടിയിരിക്കുന്ന കാലത്ത് വ്യായാമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു?
കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങിയ ശേഷം ഏകദേശം 600 കുട്ടികൾ, വിവിധ പ്രായത്തിലുള്ള കുട്ടികൾ, വ്യത്യസ്ത തരം ആരോഗ്യ പ്രശ്നങ്ങളും പഠന പ്രശ്നങ്ങളുമായി ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പരാതി പഠനത്തിൽ താല്പര്യമില്ല, ഓർമ്മയില്ല, പഠനത്തിൽ പിന്നാക്കം പോകുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നന്നായി പഠിച്ചിരുന്ന കുട്ടികൾ ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങിയ ശേഷം പഠനത്തിൽ പുറകോട്ട് പോകുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ പരാതി. ഇത്തരത്തിലുള്ള 600 കുട്ടികളെ പരിശോധിച്ച ഈ കുട്ടികളിൽ 86% പേരിലും രക്തത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് തീരെ കുറവായിരുന്നു എന്ന് ഞങ്ങൾ കണ്ടെത്തുകയുണ്ടായി. വൈറ്റമിൻ ഡിയുടെ അളവ് രക്തത്തിൽ കുറയുമ്പോൾ വ്യത്യസ്ത ശാരീരിക മാനസിക ലക്ഷണങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകാം. ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വേദന, ക്ഷീണം, പകൽ സമയത്ത് ഉറക്കം, ഒന്നും ചെയ്യാനുള്ള ഉന്മേഷമില്ലായ്മ, താല്പര്യമില്ലായ്മ, ഇവയോടൊപ്പം ശ്രദ്ധക്കുറവ്, ഏകാഗ്രതയില്ലായ്മ, ഉറക്ക പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവ് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഇവരിൽ കണ്ടിരുന്നു. 18 താഴെയുള്ള കുട്ടികൾക്ക് COVID-19 അംഗീകരിക്കപ്പെട്ട വാക്സിനുകളൊന്നും നിലവിലില്ല. എന്നാൽ രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടി നിൽക്കുന്നത് കോവിഡിനെതിരെ ഒരു പരിധിവരെ പ്രതിരോധത്തിന് സഹായിക്കുമെന്ന് പല പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞു നിൽക്കുന്നത് കോവിഡ് രോഗബാധ ഏൽക്കാനും അത് സങ്കീർണതകളിലേക്ക് പോകാനും സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതി കൂടിയാണ്.
ഇനി രണ്ടാമത്തെ കാര്യം, ഏത് നേരവും നമ്മുടെ കുട്ടികൾ മൊബൈലിലോ ടാബിലോ ആണ്. അതുണ്ടാക്കുന്ന ഒരു ഡിജിറ്റൽ അടിമത്തത്തെ എങ്ങനെ കാണുന്നു?
മണിക്കൂറുകളോളം മൊബൈൽ ഫോണും മറ്റു ദൃശ്യമാധ്യമങ്ങളും ഉപയോഗിക്കുന്നത് കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ ബാധിച്ചിരുന്നു. നല്ലൊരു 100% കുട്ടികൾക്ക് ഉറക്കക്കുറവ് ഉണ്ടായിരുന്നു. ദീർഘനേരം ഡിജിറ്റൽ ഉപകരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട്, തലവേദന, കഴുത്ത് വേദന, കൈകാലുകൾക്ക് പെരുപ്പ് എന്നീ ശാരീരിക ലക്ഷണങ്ങളോടൊപ്പം പെട്ടെന്ന് ദേഷ്യം വരിക, വൈകാരിക അസ്വസ്ഥതകൾ ഉണ്ടാകുക, ഉറക്കമില്ലായ്മ വരിക തുടങ്ങിയ ലക്ഷണങ്ങളും വളരെ പ്രകടമായിരുന്നു. ഇതൊക്കെ കുട്ടികളുടെ പഠനത്തെയും പെരുമാറ്റത്തെയും വളരെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഡേറ്റിംഗ് ആപ്പുകൾ വഴിയും അപരിചിതരുമായി ചാറ്റ് ചെയ്ത് അനാരോഗ്യകരമായ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ കഥകളും ധാരാളം ഈ കാലഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. കുട്ടികളിൽ ചെറിയൊരു 10% അമിത ഉത്കണ്ഠയും തീവ്ര വിഷാദവും അനുഭവിക്കുന്നതായും ചികിത്സ എടുക്കപ്പെടാതെ പോകുന്ന ഇത്തരം കുട്ടികൾക്ക് ആത്മഹത്യാ പ്രവണതയടക്കം പ്രകടമാകുന്നതായിട്ടും അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്.
ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമെങ്ങനെ എന്നതാണല്ലോ നമ്മളെ കുഴയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ആദ്യം ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് എങ്ങനെ പരിഹരിക്കും?
ദിവസേന 2 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ചെയ്തുകൊണ്ടുള്ള വ്യായാമം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ മാർഗം. രാവിലെ 7 മണി തൊട്ട് 9 മണി വരെയും വൈകിട്ട് 4 തൊട്ട് 6 വരെയുമുള്ള സമയത്ത് 2 മണിക്കൂർ നേരമെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് നല്ല വേഗത്തിൽ ഓടുക, നടക്കുക, സൈക്കിൾ ചവിട്ടുക തുടങ്ങിയ വ്യായാമങ്ങൾ വീടിന്റെ മുറ്റത്ത് തന്നെ അല്ലെങ്കിൽ വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ കുറവ് ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. ഇത്രയും ചെയ്തിട്ടും പിന്നെയും വൈറ്റമിൻ ഡിയുടെ കുറവിന്റെ ലക്ഷണങ്ങളായ ശാരീരിക വേദനകളും ക്ഷീണവും താല്പര്യമില്ലായ്മയും ശ്രദ്ധക്കുറവും പകലുറക്കവും തുടരുന്നുവെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് പരിശോധിച്ച് അത് കുറവാണെങ്കിൽ അത് നികത്താൻ ആവശ്യമായ മരുന്നുകൾ കഴിച്ചാൽ ഇത് പരിഹരിക്കാൻ സാധിക്കും.
നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഡിജിറ്റൽ അടിമത്തം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നത് എല്ലാവരുടെ ഉള്ളിലുമുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ പഠനവും കളിയുമെല്ലാം ഡിജിറ്റലായി മാറിയ കാലത്ത്. പക്ഷേ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ പ്രധാനമായിട്ടുമുണ്ട്.
കണ്ണുകളിൽ നിന്ന് പരമാവധി അകലെ ഈ ഉപകരണം വയ്ക്കുകയും അതിന്റെ ബ്രൈറ്റ്നസ് ഏറ്റവും കുറച്ചു വയ്ക്കുകയും തലയുടെ അതേ ലെവലിൽ തന്നെ ഈ ഉപകരണങ്ങൾ വയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഓൺലൈൻ ക്ലാസുകൾ കാണാവുന്നതാണ്. പക്ഷെ അവിടെയും പരമാവധി കണ്ണുകളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് ബ്രൈറ്റ്നസ് കുറച്ചു തന്നെ വേണം ഈ ഉപകരണം വെച്ചിരിക്കാൻ. കുട്ടികൾ കൃത്യമായി ഓൺലൈൻ ക്ലാസുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾ മേൽനോട്ടം വഹിക്കേണ്ടത് ആവശ്യമാണ്. അവർ ഗെയിമിങ്ങിലേക്കോ മറ്റ് അനാരോഗ്യകരമായ സൈറ്റുകളിലേക്കോ ക്ലാസിന്റെ ഇടയിൽ തന്നെ പോകുന്നു എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ കുട്ടികളോട് തുറന്ന് സംസാരിക്കാനും അത് അവരുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന ദോഷകരമായ ഫലങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താനും മാതാപിതാക്കൾ തയ്യാറാകണം. ചടുലമായ ദൃശ്യങ്ങൾ വരുന്ന വീഡിയോകൾ, അത് ഓൺലൈൻ ഗെയിമുകളോ കാർട്ടൂണുകളോ നല്ല വേഗത്തിലുള്ള ചലച്ചിത്രങ്ങളോ അങ്ങനെ ഏത് രൂപത്തിലുള്ള സംഗതിയാണെങ്കിലും ദിവസേന 1-2 മണിക്കൂറിൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തലച്ചോറിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങൾ തമ്മിലുള്ള ഏകോപനം കുറയ്ക്കാൻ കാരണമാകും. അത് ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവ്, എടുത്തുചാട്ട സ്വഭാവം, അമിത ദേഷ്യം, വൈകാരിക അസ്വസ്ഥതകൾ എന്നിവയൊക്കെ ഉണ്ടാക്കാനും കാരണമാകും. ഇക്കാര്യം വ്യക്തമായി പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് വിനോദ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡിജിറ്റൽ ഉപയോഗം 1 ദിവസം 1 മണിക്കൂറായി പരിമിതപ്പെടുത്താൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം. അവർക്ക് സന്തോഷം കിട്ടാനായി കായിക വ്യായാമങ്ങളും മറ്റു കലാപരമായ പ്രവർത്തനങ്ങൾക്കും സമയം കണ്ടെത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്.
കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞത് 36% കുട്ടികളിൽ കഴുത്തുവേദന, 28% പേർക്ക് കണ്ണുവേദന, 36% പേർക്ക് തലവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് SERTയുടെ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ്. കുട്ടികൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കാൻ സാധിക്കുക?
എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇവരുടെ ഈ ഡിജിറ്റൽ അടിമത്തം കുറയുന്നില്ല എങ്കിൽ പേരന്റൽ കൺട്രോൾ ആപ്പുകൾ ഉപയോഗിച്ച് ചില നിയന്ത്രണങ്ങൾ കുട്ടികളുടെ ഡിജിറ്റൽ ഉപയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ പാരന്റ്സ് എന്ന സൗജന്യമായ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് രക്ഷിതാക്കളുടെ മൊബൈലിലേക്ക് ഡൌൺലോഡ് ചെയ്യുക. ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ ചിൽഡ്രൻ ആൻഡ് ടീൻസ് എന്ന ആപ്പ് കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈലിലേക്കും ഡൌൺലോഡ് ചെയ്യുക. ഇത് രണ്ടും ജോഡിയാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര മണിക്കൂർ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കണം എന്നത് മാതാപിതാക്കൾക്ക് നിശ്ചയിച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ദിവസം എത്ര തവണ ഈ മൊബൈൽ അൺലോക്ക് ചെയ്യാൻ പറ്റും എന്നത് സെറ്റ് ചെയ്യാൻ പറ്റും. ഗെയിമിംഗ് സൈറ്റുകളും അശ്ലീല സൈറ്റുകളും അടക്കമുള്ള കുട്ടികൾ ഉപയോഗിക്കരുതെന്ന് മാതാപിതാക്കൾക്ക് താല്പര്യമുള്ള സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാനും ഇതുവഴി സാധിക്കും. അപൂർവം ചില കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ രൂക്ഷമായി പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അമിതമായ ദേഷ്യവും അക്രമ സ്വഭാവവും ഉറക്കമില്ലായ്മയും ഒക്കെ ഈ ഡിജിറ്റൽ ഉപയോഗം സാധ്യമാകാതെ വരുമ്പോഴുള്ള പിൻവാങ്ങൽ ലക്ഷണങ്ങളായി പ്രകടമായേക്കാം. ഇത്തരം കുട്ടികൾക്ക് ബിഹേവിയറൽ അഡിക്ഷൻ അല്ലെങ്കിൽ സ്വഭാവ സംബന്ധമായ അടിമത്വം എന്നൊരു മാനസിക ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് കരുതാവുന്നതാണ്. ഇത്തരം കുട്ടികളെ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണിച്ച് കൃത്യമായ ചികിത്സയിലൂടെ അയാളെ സ്വാഭാവിക ജീവിതത്തിലേക്ക് അനായാസം മടക്കിക്കൊണ്ടുവരാൻ സാധിക്കും.
ചുരുക്കത്തിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ തൽക്കാലം നമ്മുടെ മുന്നിൽ ഓൺലൈൻ എഡ്യൂക്കേഷനെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ടുള്ള സമീപനത്തിന് സാധ്യതയില്ല. അപ്പോൾ പിന്നെ കാര്യങ്ങളെ അതിനനുസരിച്ച് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പരിഗണിക്കുക. മാനത്തമ്പിളി പൊട്ടക്കിണറ്റിൽ വീണു എന്ന് കേട്ട് തൊട്ടിയുമായി ഇറങ്ങിത്തിരിക്കാതിരിക്കുക. വിഷയത്തെ പ്രായോഗികമായി സമീപിക്കുക.